ഹിറ്റ് 96.7 FM.
അപ്പൊ ഇന്ന് ബുധനാഴ്ച നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി നമ്മള് അവരുടെ വളർച്ചയെ ബാധിക്കുന്ന, അവരുടെ കോൺഫിഡൻസ് ലെവലിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കൗൺസിലറുടെ ചില ഉപദേശങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് ലിസൺ മോം ആൻഡ് ഡാഡ്, ഐ ആം യുവർ ടീൻ സ്പീക്കിംഗ്. സൂസൻ കോരോത്ത് എഴുതിയ, അവരൊരു മൈൻഡ് കെയർ പ്രൊഫഷണൽ ആണ്, ദുബായിൽ തന്നെയുള്ള ഒരു കൗൺസിലർ കൂടിയാണ്. അപ്പൊ ഒരുപാട് കുട്ടികളും ഒരുപാട് പേരൻസുമായിട്ട് ഇടപഴകിയിട്ടുള്ളത് കൊണ്ട് അവരുടെ അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഒരു സീരീസ് ഓഫ് ബുക്ക് അവർ തയ്യാറാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ആ പുസ്തകത്തിന്റെ പേര് തന്നെ റൈറ്റ് സ്കിൽസ് റൈറ്റ് ലിവിംഗ് സീരീസ് എന്നാണ്. അതിന്റെ ഒന്നാം വോളിയമാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളിൽ നിന്ന് തുടങ്ങുന്നു എന്ന് അവർ പറയുന്നുണ്ട്. കാരണം ടീൻ ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ പ്രായത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വന്നപ്പോഴൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഒരു ഹൈ എനർജി അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റൈറ്റ് പാത്ത്, റൈറ്റ് വേ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കണം. കാരണം കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്നവർ അധ്യാപകരും രക്ഷിതാക്കളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്കായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ അവരെ റൈറ്റ് വേയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ രക്ഷിതാക്കളുമായിട്ട് ഇടപഴകണമെങ്കിൽ അവർക്കൊരു നിർഭയമായിരിക്കണം, രക്ഷിതാവിനോട് എന്തും പറയാൻ സാധിക്കണം. അതെ. അപ്പൊ ആദ്യം നമുക്ക് ഈ പുസ്തകത്തിന്റെ മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ പുസ്തകം എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് സൂസൻ കുരുത്തിനോട് ചോദിക്കാം.
ലിസൺ മാം ആൻഡ് ഡാഡ്, ഐ എം യുവർ ടീൻ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് ബുക്കിന്റെ ഫസ്റ്റ് വോളിയം ആണ്. ഞാൻ ഇവിടെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലർ, സ്കിൽ കോച്ച്, പ്രത്യേകിച്ച് എല്ലാ ആൾക്കാരും എങ്ങനെ നന്നായി ജീവിക്കണം, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടും അവരുടെ ഡ്രീം ലൈഫ് ജീവിക്കുന്ന എങ്ങനെയെന്നുള്ള രീതിയിൽ ഉള്ള ഒരു മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എനിക്ക് കിട്ടുന്ന എല്ലാ എക്സ്പീരിയൻസും അതിന്റെ തിയറിറ്റിക്കൽ ബേസും വെച്ചിട്ട് ഏറ്റവും നന്നായി നമ്മൾ മനസ്സിലാക്കുന്ന പല പലരും ഉപദേശങ്ങൾ തരാറുണ്ട്, പല തിയറീസും നമ്മൾ പഠിക്കാറുണ്ട് ലൈഫിനെ പറ്റി. അപ്പം അതെല്ലാം ചേർത്തിട്ട്, ലൈഫിന്റെ എക്സ്പീരിയൻസും ചേർത്തിട്ട് ഏറ്റവും നന്നായി നമുക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം ലൈഫിൽ എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു ബുക്കാണ് റൈറ്റ് സ്കിൽസ് ഈസിക്വൽ ടു റൈറ്റ് ലിവിംഗ് സീരീസ്. അതിനകത്ത് പല വോളിയംസ് ഉണ്ട്. ആദ്യമേ തുടങ്ങിയത് കുട്ടികളായിട്ടാണ്. അവിടെ ഒരു 1000-ൽ പരം കുട്ടികളും പേരൻസുമായിട്ടുള്ള എന്റെ face to face ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, ഐ ഹാവ് അറൌണ്ട് 40+ നാഷണാലിറ്റീസുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് പല ഏരിയാസിൽ. അപ്പോൾ അതും വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടീനിലേക്ക് എത്തുമ്പോൾ ഒരു കുട്ടി അങ്ങനെ ആകുന്നതും, കാരണം ഒരു ടീനിലേക്ക് ഒരു കുട്ടി എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്ന ഒരു കുട്ടി തന്നെയാണ് ടീനിലെത്തുന്നത്, അല്ലാതെ പുറത്തുനിന്ന് ഒരു കുട്ടി നിങ്ങളുടെ കയ്യിലേക്ക് ടീനായിട്ട് വരുന്നതല്ല. അപ്പോൾ അവർ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആ കുട്ടി ടീനാകുന്നതിന് മുമ്പാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആ ടീനേജിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അവർ നിങ്ങളോട് പല കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താണ്, എന്ത് രീതിയിലാണ്, എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിനെ എങ്ങനെ പേരൻസ് ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും എന്ന് പറയുന്ന ഒരു ബുക്കാണിത്. ഇതിനകത്തൊരു 100 aspects ആണ് നമ്മൾ ഡിഫറെന്റ് ആസ്പെക്ട്സ് വേരിയസ് ടീംസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു ആസ്പെക്ട്സ് വെച്ചിട്ടാണ് ആ ബുക്ക് ഞാൻ എഴുതിയിരിക്കുന്നത്.
ഓക്കെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സൈഡിൽ പുസ്തകത്തിന്റെ ഒരു സൈഡിൽ പേജ് കുട്ടികൾ പറയുന്നതായിട്ടാണ്, ടീം പറഞ്ഞു തുടങ്ങുന്നതായിട്ടാണ്. നെക്സ്റ്റ് പേജില് പേരൻസിനോട് പറയുകയാണ്, പേരൻസ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, നമ്മുടെ കുട്ടികൾ ടീൻ ഏജിലേക്ക് കടക്കുന്ന അവസരത്തിൽ നമ്മളൊക്കെ ചിലപ്പോൾ അവരുടെ വികൃതികൾ അതിര് കടക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ പെട്ടെന്ന് ടീൻ ആയതല്ല, ഇവർ നമ്മുടെ കൺമുന്നിലൂടെ കുട്ടികൾ വളർന്ന് വളർന്ന് ടീൻ ആയതാണ്. അവരുടെ വളർച്ചയും അവരുടെ സ്വഭാവ മാറ്റവും ഒക്കെ കണ്ട് വളരേണ്ട നമ്മൾ ഒരുപക്ഷെ അത് അറിയാതെ പോകുന്നത് നമ്മുടെ കൂടി കുറ്റമല്ലേ. അപ്പൊ കുട്ടികൾ പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്, ഞാൻ പെട്ടെന്ന് പൊട്ടിമുളച്ച് ടീനായതല്ല, ഞാൻ നിങ്ങളുടെ കൺമുന്നിലൂടെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന് ടീനായി മാറിയതാണ്. അപ്പൊ എനിക്കുണ്ടായ സ്വഭാവത്തിന്റെ മാറ്റങ്ങളിൽ നിങ്ങൾക്ക് കൂടി പങ്കുണ്ട് എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പൊ അതിൽ ആദ്യത്തെ അവർ പറഞ്ഞതുപോലെ 100+ വിവിധങ്ങളായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റുകൾ എടുത്തിട്ടാണ് അത് രക്ഷിതാക്കളോട് പറയുന്നത്. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളുടെ ടീൻ ഓൺലി നൗ, അതായത് നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസ്, ഇതെല്ലാം എന്റെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കുട്ടിയാണ്, ആൻഡ് ഐ ക്യാൻ ഓൺലി ബി ദ വേ യു ഹാവ് ടോട്ട് മീ ടു ബി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പേരൻസിനോട് അവർ പറയുന്നത് ബി റെഡി ടു ആക്ട് പേരൻസ്. ദ മോസ്റ്റ് എൻജോയബിൾ ടൈം ഫോർ പേരൻസ് ഈസ് വെൻ ദർ ചൈൽഡ് ഈസ് ഇൻ ദ ടോട്ടൽ സ്റ്റേജ് ആൻഡ് വെൻ ദേ ആർ ടീൻസ്. അപ്പോൾ എങ്കിലും ഈ ടീനേജേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന കൂട്ടത്തില്. കാരണം പലപ്പോഴും നമ്മൾ പറയല്ലേ, ഒന്ന് അവർക്ക് പേരൻസിനെ മനസ്സിലാകാതെ പോകും.
കറക്റ്റ്.
എന്തെങ്കിലും ചെയ്താലും ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്ന പേരൻസ്, അതുവരെ അവരെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ആ ഇത്രയും വളർന്നിട്ടുണ്ട് നടക്കുന്ന നോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുട്ടികൾക്കും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല പേരൻസ് തന്നെയാണോ ഇവര്, ഇവരെന്നെ ശിക്ഷിക്കാൻ വരുന്നവരാണോ എന്നുള്ളതാണ്. അപ്പം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എന്താണ് ആ ഘട്ടത്തിൽ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒന്നാമത്തെ ഒരു അധ്യായം വരുന്നുണ്ട്. ഫസ്റ്റ്ലി, ആസ് എ പേരന്റ് ഓഫ് യുവർ ചൈൽഡ് യു ഷുഡ് നോ ദെയർ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. യു ഷുഡ് ബി ഏബിൾ ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് ദാറ്റ് ഫോസ്റ്റേഴ്സ് ദ യുണീക് ഡെവലപ്മെന്റ് ഓഫ് യുവർ ചൈൽഡ്. Your child rearing practices need to enhance the qualities and rectify any defects his or her DNA possesses. ഇത് എപ്പോഴും നമുക്ക് പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മളെ ചിലപ്പം മറന്നുപോകും. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്ത വികൃതികൾ ഇതിനും കൂടുതലായിരുന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളങ്ങ് മറന്നുപോയിട്ടായിരിക്കും നമ്മൾ കുട്ടികളോട് പറയുന്നത് എന്തൊരു വികൃതിയാണ്, എങ്ങനെയാണോ എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവത്തിൽ. അപ്പം ആ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് കൂടി പേരൻസ് മനസ്സിൽ, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ പറയുന്നത്. ഒന്ന് ഒരുപക്ഷെ ഒന്ന് വായിച്ചു പോകാം. മിക്ക ആൾക്കാർക്കും നമുക്കറിയാം ഈ കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന അവസരത്തിൽ നമ്മളുടെയൊക്കെ ധാരണ അവർ പറയുന്നത് മുഴുവനും ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് തന്നെ വീണ്ടും ചെല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് ധരിച്ചിട്ടാവും. അപ്പൊ ഒരാൾ നമ്മളെ റിമൈൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒരു നിമിഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും അതിൽ നിന്ന് മാറും. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് ഈ കുട്ടികളെ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് പറയും മറ്റൊരാളുമായിട്ട്. പക്ഷെ ഇവർ നേരെ തിരിച്ചാ പറയുന്നത്. സുസൻ കോരത്ത് പറയുന്നത് കുട്ടികളെ കമ്പയർ ചെയ്യണം, പക്ഷെ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഈ ഇതിനകത്തുള്ള മറ്റു ഭാഗങ്ങളെ കുറിച്ച് അവർ പറയുന്നത് കേൾക്കാം.
ഇപ്പം നമ്മള് പറയുന്ന ഒരു കാര്യമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ കമ്പാരിസൺ പലരും പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതല്ല ശരി. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹെൽത്തി കമ്പാരിസൺ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. കമ്പയർ ടു കമ്പയറബിൾസ് ആണ്, നോൺ കമ്പയറബിൾസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കമ്പാരിസൺ പോലും എങ്ങനെ ചെയ്യണം, കമ്പാരിസൺ ഇസ് ഹെൽത്തി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അതിനകത്ത്. അത് ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളും കംപ്ലൈന്റ് പറയും, പേരൻസ് പലയിടത്തു നിന്ന് ബുക്കുകളിൽ വായിക്കും കമ്പയർ ചെയ്ത് കുട്ടികളെ കമ്പയർ ചെയ്തെന്ന്. നമ്മൾ എപ്പോഴും നോക്കണം ഒരാൾക്കൊരാളോട് കമ്പാരിസൺ ഇല്ലെങ്കിൽ, ഒരു ചെടിക്കൊരു ചെടിയോട് കമ്പാരിസൺ ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറ്റില്ല. നമ്മൾ അപ്പോഴാണ് അറിയുന്നത് എവിടെയാണ് കുറവ്, എവിടെയാണ് ഇഷ്യൂസ് ഉള്ളതെന്ന്. അപ്പൊ കമ്പാരിസനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ ചെയ്യാമെന്നൊരു ഭാഗത്ത് അത് പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ പറയുന്നു പെയിൻ വോണ്ട് ഷാട്ടർ മീ, അതായത് എനിക്ക് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴാണ് എനിക്ക് ഹെൽത്തും എന്റെ ഫിറ്റ്നസും എന്റെ സ്ട്രെങ്തും എല്ലാം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസും തരണം, അതിലൂടെ ഞാൻ കടന്നു പോകണം. മോസ്റ്റ് ഓഫ് ദ പേരൻസ് പെയിൻ എടുത്ത് അവരുടെ ഷോൾഡറിൽ വെച്ചിട്ട് പിന്നെ കുട്ടികളോട് കംപ്ലൈന്റ് പറയുന്നവരാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര പെയിൻ എടുക്കുന്നു. അതങ്ങനെയല്ല. കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന പെയിൻ എല്ലാം അവർക്ക് കൊടുക്കണം. അതെങ്ങനെ, അതേത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ അവരെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഷോ മീ ദ പാത്ത്, എന്റെ കൂടെ നടക്കണ്ട. പല പേരൻസും കുട്ടികളെ തോളിലെടുത്തുകൊണ്ട് 10-30 വയസ്സ് വരെ നടക്കും, എന്നിട്ട് അവരെ കല്യാണം കഴിഞ്ഞ് പോയാൽ പോലും അവരുടെ കൂടെ നടക്കുന്നവരാണ്. അതിന്റെ ആവശ്യമില്ല, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പേരൻസിന് കുട്ടികളെ പേടിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പേടിക്കുന്നത് കുട്ടികളെ? അത് അതിന്റെ ആവശ്യമില്ല, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അതുപോലെ ഒരു കുട്ടിയെ പോലും നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ. എപ്പോഴാണ് എന്റെ കുട്ടി ഡേഞ്ചറിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു പേരന്റ് തിരിച്ചറിയുന്നത്.
ഇതില് 100-ാമത്തെ ഒരു ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. കാരണം ഇതിൽ ഓരോന്നും ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതായിരിക്കും. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ വിക്ടിം എന്ന് 18 പറയുകയാണ്. കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഇരയാക്കപ്പെടുന്നത്. അതായത് ഐ ഫീൽ ടെറിബിൾ വെൻ മൈ ഫ്രണ്ട്സ് ആർ റിപ്പീറ്റഡ്ലി ഇൻസൾട്ടിങ് മീ. പിന്നെ ടീച്ചർമാർ ചിലപ്പോൾ എന്റെ കൂട്ടുകാർ കുറ്റം ചെയ്താലും എന്നെ ആയിരിക്കും, നീ കാരണമാണ് അവരത് ചെയ്യുന്നത് എന്ന് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ വാട്ട് ഷുഡ് ഐ ഡു ഫോർ നോട്ട് ബീയിങ് ഹേർട്ട് റിപ്പീറ്റഡ്ലി, നോട്ട് ലിവിംഗ് ഇൻ ഹേർട്ട്, വെഞ്ചിയൻസ് ആൻഡ് ജെലസ്ലി. അപ്പൊ എനിക്ക് അവരോട് ചിലപ്പോൾ പക തോന്നാം, എനിക്ക് അവരോട് അസൂയ തോന്നാം കൂട്ടുകാരോടൊക്കെ. അപ്പോ പേരൻസ് ബി റെഡി ടു ആക്ട് എന്ന് പറഞ്ഞ കോളത്തിനകത്ത് പറയുന്നത് മേക്ക് യുവർ ടീൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവ്രി വൺ ബിക്കംസ് എ വിക്ടിം ഇൻ ലൈഫ്. അത് ആദ്യം അവർ മനസ്സിലാക്കണം, എല്ലാവർക്കും ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡീൽ വിത്ത് സച്ച് സിറ്റുവേഷൻസ് ദാറ്റ് മേക്സ് യുവർ ടീൻ കംഫർട്ടബിൾ ഇൻ ഹാൻഡ്ലിംഗ് ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ദർ ആർ 3 ടൈപ്സ് ഓഫ് പീപ്പിൾ. ഒന്ന് ഇഡിയറ്റ്സ്,
they don't forgive or forget. Mm-hmm. They live in the agony of jealousy and vengeance. They are incessant losers.
Okay.
രണ്ടാമത്തേത് ഇന്നസെന്റ്. അവര് വളരെ പെട്ടെന്ന് തന്നെ ഫോർഗീവ് ഫർഗറ്റ് ടൈപ്പ് ആയിരിക്കും. ദേ ആർ ഓക്കേ ടു കണക്ട് വിത്ത് ദോസ് ഹു ഹേർട്ട് ദം അഗൈൻ ആൻഡ് റിപ്പീറ്റഡ്ലി ഗെറ്റിംഗ് ഹേർട്ട്. മൂന്നാമത്തെ ടൈപ്പ് വൈസ്. ദേ വിൽ ഫോർഗീവ് ബട്ട് വോണ്ട് ഫർഗറ്റ്. ദേ വിൽ ഫോർഗീവ് അതേഴ്സ് ഫോർ ദർ ആക്ട് ബട്ട് വിൽ നെവർ ഫർഗറ്റ് ദ കീ ലേണിംഗ് ഫ്രം ദ എക്സ്പീരിയൻസ്. അവരാണ് വൈസ് പീപ്പിൾ.
ഓക്കെ.
അപ്പൊ നിങ്ങൾ ഏതാവണമെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. ക്രിയേറ്റ് വൈസ് ടീൻ ഹു ഈസ് റെഡി ടു അക്സെപ്റ്റ് ലൈഫ് as it is and comfortable to play and any role in life as appropriate.
Correct.
വളരെ crucial ഒരു time ആണ് teenage എന്ന് പറഞ്ഞാൽ. ചില സമയത്ത് പിള്ളേർ ആലോചിക്കും parents മനസ്സിലാക്കുന്നില്ല, parents ആലോചിക്കും പിള്ളേരെ മനസ്സിലാക്കുന്നില്ല.
There is a constant conflict. ഒരു സ്ഥലത്ത് നമ്മുടെ peer group നമ്മൾ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ brain നെ ഇടാക്കുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് parents നമ്മൾ വേറെ കാര്യം പറയുന്നു. So we are very confused stage ആണ്.
We want to എല്ലാവരുടെയും life ൽ അങ്ങനെ ഒരു stage ലൂടെ നമ്മൾ അത് കടന്നു പോകണം.
അല്ല
മാത്രമല്ല ഞാൻ പറഞ്ഞ ചില ഇപ്പോ ഈ കുട്ടികൾക്ക് ഞാൻ അതാ പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെല്ലാം pampered ആണ്. എല്ലാ രക്ഷിതാക്കളും വളരെയധികം അവരെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തി
ഒന്നോ രണ്ടോ
ഉണ്ടാവും. വളരെ പെട്ടെന്നായിരിക്കും ഒരു ടീനേജിലേക്ക് കടക്കുമ്പോഴായിരിക്കും നമ്മുടെ യഥാർത്ഥ സ്വഭാവം, രക്ഷിതാക്കളുടെ യഥാർത്ഥ സ്വഭാവം വരുന്നത്. അപ്പൊ അതുവരെ കുട്ടി വിചാരിച്ചിരിക്കുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്റെ ഫ്രണ്ട് ആണെന്നാണ്. പക്ഷെ വളരെ പെട്ടെന്ന് തിരിച്ച് അറിയുന്നത് അയ്യോ ഫ്രണ്ട് ആണെങ്കിൽ പിന്നെ എന്നോട് ഇങ്ങനെ പെരുമാറില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഫ്രണ്ട് ആണോ പേരന്റ് ആണോ ഇനി ഇത് എന്ത് സ്വഭാവമാണെന്ന് കുട്ടിക്കും കുട്ടിയുടെ എന്ത് സ്വഭാവമാണെന്ന് പേരൻസിനും തോന്നരുത്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കുട്ടികളും രക്ഷിതാക്കളെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ ഒരു ഒരു പേരന്റ് ടീം യൂസർ ഗൈഡ് ആയിട്ടാണ് അവരിത് എഴുതിയിട്ടുള്ളത്. ഒരിക്കൽ കൂടെ പറയാം, ലിസൺ മോം ആൻഡ് ഡാഡ് ഐ ആം യുവർ ടീം സ്പീക്കിംഗ് എന്ന് പറയുന്ന പുസ്തകം സൂസൻ കോരത്ത് എഴുതിയത്. ബുക്ക്ലാൻഡ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
താങ്ക് യു ഷാബു.